ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
தேவம் மத்வா அப்படியே மதியம் பாருங்க. அங்கே அத்தியாத்ம யோக பிராப்தி உண்டு, அதனோட நிஷ்டம் உண்டு, மனஸ் அதுன உறச்சு நிற்கணும். அதெங்கே உறச்சு நிற்கும்? காரணம் மனுஷன் பிரவர்த்திக்கேண்டது, சிந்திக்கேண்டது, பரையேண்டது எல்லாம் நிர்முகமாயிட்டான். இவ்வளவு தான் பரையும் பராஞ்சி ஹானி வேதன ஸ்வயம்பூ. ஸ்வயம்பூவாய பரமாத்மா ஹானி இந்திரியங்களை பராஞ்சி பகிர்முகங்களாய் சிருஷ்டிச்சு வந்தான். அப்ப சிந்திச்சாலும் பிரவர்த்திச்சாலும் சம்சாரிச்சாலும் எல்லாம் மனஸ் பகிர்முகமாயிருக்கும். அங்கேயான அதிர் ரூபகல்பன செய்திருக்கிறது பகவான் தான். அங்கேயுள்ள மனசினு அத்தியாத்ம யோகத்தில் நிஷ்டையுண்டாக்கி எடுக்க என்ன பயன்? ஈஸ்வர அனுகிரகம் கொண்டு மாத்திரம் நேடா கழியுன்ன ஒரு காரியமான. அங்கே தெய்வம் மத்துவா ஈஸ்வரனை சாட்சாத்கரிச்சிட்டு தீரஹ விவேகியாய மனுஷன் ஹர்ஷசோகூதி ஹர்ஷசோகங்களெல்லாம் தியஜிக்கணும். பூர்ணமாய தியாகம் அவடையது, ஆந்தரியமாய தியாகம் அதான். ஹர்ஷசோகங்களை உள்ளில் நின்னும் இல்லாதாக்கு. ஜஹாதி தியாகார்த்தத்தில் பிரயோகிக்கிற கிரியையான ஜஹாதி தியஜிக்கணும். நம்ம பாஹ்யமாய் செய்யும் தியாகங்கள் அது மகத்துவம் உண்டெங்கிலும் அது துச்சம், பாஹ்யமாய் தான் அது நிற்கும். உள்ளில் நின்னும் தியாகம் பண்ண, உள்ளில் தியஜிக்கேண்ட எந்த ஹர்ஷசோகங்கள் அது அத்தியாத்ம யோக நிஷ்ட உண்டே பற்றும். அது ஜீவன் முக்தி பதம் என்று விசேஷிப்பிக்கப்படுற ஸ்தானமான. அது நீ யோகியனாய் கழிஞ்சு நானது 13வது மந்திரத்தில் பரையிறது. சரிக்கும் நின்ன ஆ ஒரு ஸ்தானத்திலேக்கு யோகியனாய் நான் கருதுனு என்னான், நீ அதிகாரியாய் கருதுனு என்னான். இத்தையும் பண்ணதின் சேஷம் 14வது மந்திரம் முதல் இரண்டாம் மண்டியில் யமதேவன ஆத்ம தத்துவத்தை குறித்து பரையான. அந்யத்திர தர்மா அந்யத்திர அதர்மா, அதாவது ஆத்மாவினு நேரிட்டு உபதேசிக்கான் கழியில, ஆர்க்கும் கழியில. சாஸ்திரத்தின் அதினு கழியில, குருவின் அதினு கழியுன்ன, மந்திரத்தின் கழியுன்ன, பின் அது இன்னதல்ல இன்னதல்ல என்ன உபதேசிக்கானே கழியும். எந்தோண்டு அது கழியுன்ன, காரணம் வாக்கினை அதினு வெளிப்படுத்தான் கழியுன்ன. வாக்கின் அது விஷயமல்ல, அது பரிச்சின்னமாயதல்ல. பரிச்சின்னமாய வஸ்துக்களை மாத்திரமே வாக்கினு வெளிப்படுத்தான் பற்றும். அபரிச்சின்னமாயிருக்கின்ற ஆத்மதத்துவத்தை சப்தத்தின் வெளிப்படுத்தான் கழியத்தில்ல. அதுகொண்டான உட குருதரது பண்ண நிஷேதாத்மகமாய் அது இவ்வளவு வெளிப்படுத்தியது. தர்மத்தின் அப்புறமானது அதர்மத்தின் அப்புறமானது என்ன, மனுஷன் சிந்தைக்கு பரமாவதி விஷயமாகிறது தர்மவும் அதர்மமான. தர்ம அதர்மங்களுக்கு அப்புறம் உள்ளது மனுஷ சிந்தைக்கு விஷயமாகுந்த. அதுகொண்டு அது அங்கே தான் பரவியாக தர்மத்தினும் அதர்மத்தினும் அப்புறம் உள்ளதான், கிருதாகிருதங்களுக்கு அப்புறம் உள்ளதான். சிருஷ்டிக்கப்பட்டது அனாதியாய் நிலநிற்கிறது சர்வத்தினும் அப்புறம் நிற்கிறதான. அது பூதபாவிகளுக்கு அப்புறமான. இத்தரத்தில் ஆத்மாவினை உபதேசிக்கையான. 15வது மந்திரத்தில் ஆத்மாவினை வெளிப்படுத்தையான. சர்வே வேதாய பதமாமனந்தி, எல்லா வேதங்களும் வேதர் பரம தத்துவத்தையானோ வெளிப்படுத்தா சிரமிக்கின்றது, வெளிப்படுத்தணும்னு பரையாம. யதிச்சந்தோ பிரம்மச்சரியம் சிறந்தி, பிரம்மச்சரிய நிஷ்டம் அதி கடினமாய பிரம்மச்சரிய விரதம் ஏதென்று ஆகிரகிச்சுகொண்டாக ஒராள் அனுஷ்டிக்கிறது. தத்தே பதம் சங்கிரஹீணம் பிரவீணி, இது ஞான் வளர சுருக்கி நினைக்கு பண்ணுதரா. அது ஈஸ்வர தத்துவத்தை ஏற்றம் குறஞ்ச சப்தம் கொண்டு பரையா உபயோகிக்கிறதான. ஓம் ஓம் என்ன சப்தம் கொண்டு, ஓம் என்ன சப்தத்தின் வியாக்கியான தத்துவமசி என்று சொல்லி பரையுது. ஓமின் விசதீகரணமான தத்துவமசி. இது தான் மகாவாக்கியம், ஏகாட்சர மகாவாக்கியம் ஏகாட்சரி ஓம் என்ன, அதாவது மகாவாக்கியம் நம்ம தத்துவமசி என்ன இதுனகத்தோடு இதுனகத்தோண்டு மூணு அக்ஷரங்கள், ரெண்டு ஸ்வரங்களும் ஒரு வெஞ்சனாட்சரம் ஆ ஊ என்ன அக்ஷராணம் அகாரம் ஸ்மி என்ன. அப்ப ஆதி அகாரம் ஈஸ்வரவாஜகமான, அதான தத்பதம் கொண்டு பரையிறது. അതിനാണ് ഓങ്കാരത്തിൽ ആദ്യത്തെ അക്ഷരം. ജീവൻ എന്ന് പറയുന്നത് ദ്വിതീയൻ ആണ്, ഈശ്വരൻ ജീവൻ ജഗത്. അപ്പൊ ജീവന് ഇവിടെ രണ്ടാം സ്ഥാനമാണ്. രണ്ടാമതായി വരുന്നു ഓ, അത് ജീവവാചകം. ആ ഓ തദ്ത്വം ആ പരമാത്മാവ് നീ അസി ഐക്യത്തെ ബോധിപ്പിക്കുന്നു. അപ്പോ കേവലമായ വ്യഞ്ജനം ഐക്യത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ തത്വം അസി ആ തത് ഊത്വം അസി ഇങ്ങനെ വ്യാഖ്യാനിക്കും. അപ്പൊ അത് പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതായത് ഓം എന്ന് കേൾക്കുമ്പോ മാണ്ഡുക്യത്തിന്റെ ഭാഷ്യത്തിന് വ്യാഖ്യാനത്തിൽ ഒരിടത്ത് പറയും, ശ്രദ്ധാലുവായ ഒരാളിന് ഓം എന്നുള്ള മന്ത്രം ശ്രവിക്കുന്ന മാതിരി തന്നെ അയാളുടെ ഉള്ളിൽ ആത്മതത്വം സ്ഫുരിക്കും. ആത്മതത്വ സ്ഫുരണം ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ കേട്ട് സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ കുറവാണ് എന്ന് ധരിച്ചാണ്. അങ്ങനെ സ്ഫുരിപ്പിക്കുന്നതിന് അതിന് കഴിയില്ല എന്ന് ധരിക്കണ്ട. ശരിയായ ശ്രദ്ധയുള്ളവൻ അങ്ങനെ സ്ഫുരിക്കുമെന്ന്. പിന്നെ മഹാവാക്യ അർത്ഥത്തെ തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സംഗ്രഹേണ ചുരുക്കി ബ്രവീമി എന്ന് പറഞ്ഞു. സംഗ്രഹം എന്ന് പറയുമ്പോൾ തത്വം അസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിച്ചാ പറയുന്നു, കുറച്ചുകൂടെ വ്യക്തമാക്കി പറയും. അതിനൊന്നുകൂടെ സംഗ്രഹിക്കുമ്പോൾ ഓം എന്ന് സംഗ്രഹിച്ചു. ഇനി വരുന്ന ഭാഗങ്ങളും അത് പറയും. അങ്ങനെ ആ മഹാവാക്യ ഉപദേശം അത് സംഗ്രഹിച്ചിവിടെ കൊടുക്കുകയാണ്. എന്നാലും അന്ധക്കരണ ദോഷങ്ങളുമുണ്ട്, അവിദ്യ അസ്മിത രാഗദ്വേഷാദി ദോഷങ്ങൾ, പലതരത്തിലുള്ള ദോഷങ്ങളുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ഇനി ഇതിന്റെ ഒരു സ്മരണം ഉണ്ടായാൽ പോലും അത് വിസ്മരിച്ചു അല്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അത്രയ്ക്ക് ദോഷങ്ങൾ അനാദി ജന്മങ്ങളുടെ വാസന അത് ഉള്ളിലിരിക്കുന്നതാണ്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരും, വീണ്ടും വിശദീകരിക്കേണ്ടി വരും. ഇതെല്ലാം ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നത് ഇപ്പൊ ഭഗവാൻ അർജുനൻ ഉപദേശിച്ചായാലും യമദേവൻ നചികേതസിന് ഉപദേശിച്ചതായാലും ലോകത്തിന് വേണ്ടി ഉപദേശിക്കുന്നു, ലോകർക്ക് വേണ്ടി ഉപദേശിക്കുന്നു. ഏതെങ്കിലും ഒരു ഉത്തമനായ ശിഷ്യന് നിമിത്തമാക്കിക്കൊണ്ട്, അർജുനനെ നിമിത്തമാക്കി അല്ലെങ്കിൽ നചികേതസിന് നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിക്കുന്നു. അപ്പൊ അത് ഉപദേശിക്കുന്നത് വിഭിന്ന അധികാരികൾ ഉപദേശിച്ചാണ്. ഓരോ ജീവനും ഓരോ അധികാരി പരിചയപ്പെടുന്നവരാണ്. അപ്പൊ ഈ അനന്ത ജീവന്മാർക്ക് വേണ്ടി ഉപദേശിക്കുക. അപ്പൊ ഉപദേശങ്ങളും ഏകമാണെങ്കിലും അനന്തമായി ഗ്രഹിക്കപ്പെടേണ്ട ഉപദേശങ്ങളാണ്. ശ്രോതാക്കളുടെ വ്യത്യാസമനുസരിച്ച് ഉപദേശങ്ങളും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ കേൾക്കുന്നവനനുസരിച്ച് ഗ്രഹിക്കത്തക്ക രീതിയിൽ ഉപദേശം വളരെ വിപുലമാണ്, വളരെ വൈവിധ്യം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദേശിക്കുന്നത്. നമുക്ക് തോന്നും നജികേശന് ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നജികേശന് എന്താ ബോധം ഉണ്ടായില്ല, നജികേശൻ നമ്മളെ പോലെയാണ്. അങ്ങനെയല്ല, ബാക്കി പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നജികേശന് കാര്യം ഓം എന്ന് പറഞ്ഞാൽ തന്നെ പിടികിട്ടും, പക്ഷെ എല്ലാവർക്കും അത് പിടികിട്ടത്തില്ല. കാരണം നജികേശന് ഉത്തമനായ യമദേവൻ എന്നെ തന്നെ കിട്ടി. നരേണ അവരേണ മനുഷ്യനല്ല ഉദ്ദേശിച്ചു, യമദേവൻ തന്നെ ഉദ്ദേശിച്ചു. പിന്നെ നജീസിനുള്ള യോഗ്യതയുണ്ട്, ഗുരുവിന് മാത്രം പോരെ യോഗ്യത, ശിഷ്യനും വേണം യോഗ്യത. അപ്പോ യോഗ്യനായ ശിഷ്യനും യോഗ്യനായ ഗുരുവും രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നു. അപ്പൊ നജീസിനെ സംബന്ധിച്ചിടത്തോളം ഓമൊന്നും മതി, പക്ഷെ നജീസിൽ തീരുന്നില്ല ഉപദേശിച്ചു. ഈ അനന്ത ജീവന്മാർക്കും വേണ്ടിയാണ് ഉപദേശിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി ഇനി അതിനെ വിശദീകരിക്കുകയാണ്. അത് ഏത് ശാസ്ത്രത്തിനനുസരിച്ച് ഉപദേശങ്ങളെ അങ്ങനെ ഗ്രഹിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഗീത തന്നെ വായിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും. അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിന് പല ഭാഗങ്ങളും നമുക്കൊന്നും നേരിട്ട് മറുപടി പറയുന്നില്ല, പല ഭാഗങ്ങളും നമുക്ക് തോന്നി ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. പലതരത്തിലുള്ള സമ്പ്രദായങ്ങളെക്കുറിച്ച്, ഉപാസനകളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, യോഗത്തെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച് എന്നുവേണ്ട വിശ്വരൂപ ദർശനം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഗീതയ്ക്കകത്ത് പ്രതിപാദിക്കുന്നു. ഇതെല്ലാം ഒരു അർജുനന് വേണ്ടിയാണ്, ഒരു അർജുനന് ഇതിന്റെ ഒരു ആവശ്യമുണ്ട് ഒരിക്കലും അല്ല. അപ്പൊ ഭാഷ്യകാരൻ തന്നെ പറയും, അർജുനൻ നിമിത്തീകൃ, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് വിഭിന്ന ജീവന്മാർക്ക് വേണ്ടിയിട്ട്, അനന്ത ജീവന്മാർക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപദേശിക്കുകയാണ്. അർജുനന്റെ നിമിത്തം മാത്രം, ഇതല്ല അർജുനന് ആവശ്യം. നജീരസിന് ഇതല്ല ആവശ്യം, പക്ഷെ ലോകത്ത് ഇതന്നെ ആവശ്യം. അവർക്ക് വേണ്ടിയിട്ട് ഇതിനെ വിശദീകരിക്കുകയാണ് അടുത്ത് പതിനാറാമത്തെ മന്ത്രം പോലെ. ഈ പറഞ്ഞ ഉപദേശത്തെ തന്നെ പലതരത്തിൽ വിശദീകരിക്കുകയാണ്. ഒരാൾക്ക് ഇതല്ല ആവശ്യമില്ല, വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയതേ കിട്ടത്തുള്ളൂ എന്ന്. എല്ലാ ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും കേട്ടു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ പതിയുന്നത് ചുരുക്കം ചില കാര്യങ്ങളായിരിക്കും. ഒരേ കാര്യം തന്നെ 100 ആവർത്തി കേട്ടെന്നിരിക്കട്ടെ, ചിലപ്പോ ആ 100-ാമത്തെ ആവർത്തിയിലായിരിക്കും അത് നമ്മുടെ ഉള്ളിൽ പതിയുന്നത്. അപ്പോൾ ഒരേ ഉപദേശം തന്നെ കാലഭേദമനുസരിച്ചും ദേശഭേദമനുസരിച്ചും ഒക്കെയാണ് ഫലവത്തായിത്തീരുന്നത്, ശിഷ്യനെ ഗ്രഹിക്കാൻ കഴിയും. 10 വർഷം മുമ്പ് വായിച്ച ഒരു പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അന്ന് തോന്നുന്ന അർത്ഥബോധമല്ല ഇന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉപദേശങ്ങളും സഫലമാകുന്നത് കാലദേശ ഭേദമനുസരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ഉപദേശങ്ങളും എല്ലാം നമ്മൾ കേട്ടുപോകുന്നു, കുറേ നമ്മുടെ മനസ്സിൽ പതിയും. പക്ഷെ ചിലതെല്ലാം ശക്തമായി പതിയും ചില സമയത്ത്. അതുകൊണ്ട് ഗുരുപ്രാപ്തി കൊണ്ട് മാത്രം അതിന്റെ ശിഷ്യന്റെ യോഗ്യതയും ഭാഗമായി വരണം, എന്നാലേ വിദ്യ ഫലവത്താവത്തുള്ളൂ. ഗുരുപ്രാപ്തി കൊണ്ട് അത് ശിഷ്യന്റെ യോഗ്യത ഭാഗമാകുന്നതിന് സഹായിക്കും തീർച്ചയായും. പക്ഷെ അത് വിദ്യ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ശിഷ്യന്റെ യോഗ്യത വളരെ മുഖ്യമായൊരു കാര്യമാണ്. അങ്ങനെ യോഗ്യതയിലെത്തുന്നതിന് സഹായിക്കുന്നതാണ് വരുന്ന ബാക്കി ഇതിന്റെ വിശദീകരണ രൂപത്തിൽ വരുന്ന ഉപദേശങ്ങളെല്ലാം. അങ്ങനെയുള്ള ഉപദേശങ്ങൾ ആണ് തുടർന്ന് വരുന്ന ഭാഗത്തിൽ ഇതിന്റെ വിശദീയവും എന്ന് പറയുന്നതിന്റെ വിശദീകരണ രൂപത്തിൽ. അതാണ് ആദ്യം പറഞ്ഞ എന്താണ് സംഗ്രഹേണ ബ്രവീമി, ഞാൻ ചുരുക്കി പറയാമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി വരുന്നതല്ല അതിന്റെ വിശദീകരണമാണെന്നാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പൊ ജീവന്റെ വാസന വൈദ്യമനുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് ഈ ഉപദേശങ്ങളിൽ നിന്നും ഓരോ അധികാരികൾക്കും അവരവരുടെ നിലയ്ക്കനുസരിച്ച് ഓരോന്ന് ഗ്രഹിക്കാം. അതിനു വേണ്ടിയിട്ട് ഇനി വരുന്ന മുഴുവൻ ഭാഗങ്ങളിലും ആധ്യാത്മിക സാധനങ്ങളുടെ പല ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇതിന് ചില ഭാഗങ്ങൾ തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത്. 18-ാമത്തെ മന്ത്രം മറ്റെണ്ണ ജായദേവ പ്രിയദേവ ആത്മതത്വത്തെ വെളിപ്പെടുത്തുകയാണ്. വാക്കിനും മനസ്സിനും അത് വെളിപ്പെടാനും കഴിയാത്തതുകൊണ്ട് അതിന് നിഷേധാത്മകമായി വെളിപ്പെടുത്തുന്നു. അത് ജനിക്കാത്തതും മരിക്കാത്തതും ആണ്, ജനന മരണങ്ങൾക്കും അപ്പുറമുള്ളതാണ്. അണു രണീയാൻ മഹതോ മഹീയാൻ, അണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിൽ ഗ്രഹിക്കും, ഏറ്റവും സൂക്ഷ്മമാണെന്ന് ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു അത് മഹത്താണ്, ഏറ്റവും ബൃഹത്തുമാണ്. ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നതും ഏറ്റവും ബൃഹത്തായിരിക്കുന്നു ആത്മതത്വം തന്നെ. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും മഹത്വം ഏറ്റവും ബൃഹത്തുമായത് അതിനെ മനസ്സൊരു വിഷയമായി ഗ്രഹിക്കും, അന്യമായി ഗ്രഹിക്കും. നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട മറ്റൊരു വസ്തുവായി ഗ്രഹിക്കും. ആ ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത് പറയുന്നത് നിഹിതോ ഗുഹായ, അത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അന്യമായൊരു വസ്തുവല്ല ജന്തോഹോ, ജീവന്റെ ജിജ്ഞാസുവായിരിക്കുന്ന ജീവന്റെ, ആരാണോ ഇതിനെ അന്വേഷിക്കുന്നത് അവന്റെ തന്നെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് എന്ന് പറയും. ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം എന്ന് പറയുന്നത് എന്താ, ഒരു ബാഗ് പോലെയാണ്. ആത്മാവിനെ അതിന്റെ അകത്ത് സൂക്ഷിക്കാനല്ല. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായി അത് സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. താൻ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് താൻ തന്റെ നെഞ്ചി കൈവയ്ക്കുന്നത്. ഹൃദയത്തിന്റെ സ്ഥാനം അവിടെയെന്നാ പറയുന്നത്. എന്നുവെച്ചാൽ തന്നെ ചൂണ്ടിക്കാണിക്കണം, അത് താൻ തന്നെയായിരിക്കുന്നതാണ്, അന്യമല്ല. നേരത്തെ പറഞ്ഞുള്ള അനന്യപ്രോക്തി, അനന്യമായി അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഒരിക്കലും അതിനെ അന്യമായി ചിന്തിക്കരുത്. പരമാത്മ തത്വത്തെ ഒരിക്കലും അതിന് പൃഥക് കൽപ്പന വരരുത്, പൃഥക് ഭാവം വരരുത്. അതുകൊണ്ട് പറയുന്ന എന്താണ്? നിഹിതു ഗുഹായ, നിന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു എന്നറിയാം. അന്യ തന്നെയായിരിക്കുന്നു, തമക്രതു പശ്യതി വീദശോ. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ധാതു പ്രസാദ മന ആദീനി കരണാനി ധാതവ. അതായത് രണ്ടു തരത്തിൽ ഇതിനെ വിശദീകരിക്കുന്നു. നമ്മുടെ അന്ധകരണത്തിന്റെ പരമമായ ശുദ്ധി ഈ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നു. അല്ലെങ്കിൽ ഇതിന്റെ പരമമായ നാശത്തിൽ ഇതുള്ളിൽ പ്രകാശിക്കുന്നു. ധാതുപ്രസാദം അങ്ങനെയാണ് സാമ്പ്രദായികമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. രണ്ടു തരത്തിൽ രണ്ട് ശരിയാണ്. മനസ്സിന്റെ പരമമായ ശുദ്ധി ഐശ്വര ബോധം ഉള്ളിൽ ഉയരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ മനസ്സ് അന്യമായിരിക്കുന്ന സർവ ആത്മാന്യമായിരിക്കുന്ന ആത്മാവിന് അന്യമായിരിക്കുന്ന സർവത്തിന്റെയും ആത്യന്തികമായ നാശം. ഭസ്മസാത്പുരി അർജുന എന്ന് ഭഗവാൻ പറഞ്ഞ അപൂർണമായ നാശം. അപൂർണമായ നാശത്തിൽ ഈ ആത്മബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നു. ധാതുപ്രസാദം രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. അങ്ങനെ ആത്മാവിന്റെ മഹിമാനം, ആത്മാവിന്റെ യാഥാർത്ഥ്യം, അത് സാധകന് ആത്മാവ് തന്നെ വെളിപ്പെടുത്തുന്നു. അതാണ് അതിന്റെ ചരമമായ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ അവൻ വീതശോകനായിത്തീരുന്നു, ഹർഷശോകങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു. അതാണ് ഈ അന്വേഷണത്തിന്റെ പരമമായ ഫലം എന്ന് 20-ാമത്തെ മന്ത്രത്തിൽ ഇവിടെ ഉപദേശിക്കുകയാണ്. ഇതിനെ ആരാണ് ഇതിനെ ശരിക്കറിയുന്നത്? ഈ ആത്മതത്വത്തെ ഈശ്വരൻ ശരിക്കറിയുന്നത് ഒരു ഉത്തമനായ ഗുരു. ഉത്തമനായ ഗുരുവിന് ഗുരു മാത്രമേ അതിനറിയുന്നു. ശിഷ്യൻ കേവലം ജിജ്ഞാസയാകുന്നത്. അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. അങ്ങനെ ഗുരു ഇതിനെ അറിഞ്ഞ് ശോകമോഹങ്ങളിൽ നിന്നും മുക്തനായി ശിഷ്യനെ ആ വഴിക്ക് നയിക്കുന്നു എന്നാണ് 22-ാമത്തെ മന്ത്രത്തിൽ പറയുന്നതിന്റെ താല്പര്യം. 23-ാമത്തെ മന്ത്രത്തിൽ പറയുന്ന എന്താണ്? സാക്ഷാത്കാരം അതെങ്ങനെ ഉണ്ടാകുന്നു? കാരണം നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എല്ലാ സാധകന്മാർക്കും സുനിശ്ചിതമായൊരു കാര്യമാണ് എല്ലാവർക്കും. കാരണം എല്ലാവർക്കും അവരവരെ കുറിച്ച് സാമാന്യം തരക്കേടില്ലാത്ത ഒരു മതിപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. താൻ കുറിച്ച് ഭേദപ്പെട്ടവനാണ് എന്ന് കരുതാത്ത ആരും കാണത്തില്ല. കാരണം ഞാൻ ഇന്ന ഇന്ന തപസ്സുകളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്, ഇത്ര മന്ത്രങ്ങൾ ജപിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന ഗ്രന്ഥങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന ഗുരുക്കന്മാരെ, ഇത്തരത്തിൽ പലതരത്തിലുള്ള ഒരു ഉൾബോധം എല്ലാവരുടെ ഉള്ളിൽ കാണും. അപ്പൊ ഇതൊരു ലേശം ഒരു അഭിമാനത്തെ, ഒരു സൂക്ഷ്മമായ അഭിമാനത്തെ ഉള്ളിൽ സൂക്ഷിക്കുകയും തന്നെ കുറിച്ചുള്ള അല്ലെങ്കിൽ തന്റെ സാധനങ്ങളെ കുറിച്ചുള്ള ഒരു മതിപ്പ് എന്തായാലും പറയാറില്ലേ. അന്നത്തെ കാലത്തൊക്കെ എന്ത് തപസ്സ ചെയ്ത്, എന്ത് കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ സഹിച്ചു എന്നൊക്കെ പറയാറ്. ഒരു ലേശം ഒരു അഹംബോധം, ഒരു ആത്മമാനിത്വം ഇത് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഇത് ആത്മബോധത്തിന്, പരമമായ ആത്മബോധത്തിന് തടസ്സമായി നീക്കും. എന്തുകൊണ്ട്? ഇത്തരം എല്ലാ തരത്തിലുള്ള കൽപ്പനകളുടെയും ആത്മനിഷ്ഠമായിരിക്കുന്ന സർവകൽപ്പനകളുടെയും ഉപശമനത്തിൽ സ്വാം തനു വിവരണത്തെ എന്നാണ് 23-ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ഈശ്വരൻ തന്റെ ആ സ്വരൂപത്തെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഭൂതത്തിന്റെ, ഭൂതകാലത്തിന്റെ പൂർണമായ നാശം, വിസ്മൃതി എന്ന് പറഞ്ഞാൽ പോരെ, വിസ്മൃതിയാണെങ്കിൽ വീണ്ടും സ്മരണ വരും. നമ്മൾ വിസ്മരിക്കുന്ന ഏതും വീണ്ടും സ്മരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇവിടെ വിസ്മരണമല്ല, മറിച്ച് അതിന്റെ എല്ലാം പൂർണമായ നാശം. ഭസ്മസാത്പുരി എന്നതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. അത് ഭസ്മമാണ്. തന്റെ നേരത്തെ പറഞ്ഞു, ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറമാണ്. അപ്പൊ എല്ലാ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും എല്ലാം അപ്പുറമാണ്. ആർജിച്ച ഒന്നും ഇതല്ല എന്നർത്ഥം. സ്വപരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന ഒന്നും ഇതല്ല. നേടിയെടുക്കുന്നതൊക്കെ ഇതിനെ സഹായിക്കുന്ന ചില ഉപായങ്ങൾ മാത്രം. ആ നേട്ടത്തിൽ അതിനുള്ള അഭിമാനം പോലും ഇതിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് പറയുന്നു, ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ നേടിക്കളയാമെന്ന് ആരും കരുതണ്ട, പ്രാപിച്ചു കളയാമെന്ന് ആരും കരുതണ്ട. ഈശ്വരൻ അത് സ്വയം വെളിപ്പെടുത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ഉപദേശങ്ങളുടെയും പരമമായ സാരം ഇത് തന്നെ. കാരണം മനുഷ്യന്റെ ഒരു സാധ്യത തന്നെ, മനുഷ്യന്റെ കാര്യം പോട്ടെ, ഏറ്റവും വലിയ ശത്രുവായി അവസാനം വരെ അവനോടൊപ്പം നിൽക്കുന്നത് അവന്റെ അഹന്ത തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ, തിന്മകളുടെ രൂപത്തിൽ അത് ആദ്യം നിൽക്കും, പിന്നീട് നന്മകളുടെ രൂപത്തിൽ വരും. ഏതെങ്കിലും തരത്തിൽ അഹന്ത എന്ന് പറയുന്നത് ആത്മാവിനെ ആവരണം ചെയ്ത് നിൽക്കും. അവസാനം വരെ അവന്റെ സാധനയുടെ അവസാന ഘട്ടം വരെ നിൽക്കും, അതുകൂടി നശിക്കും, അതും ഭസ്മമാകണം. അപ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ശത്രുവായ അഹന്ത ഈ ആത്മീയ ഭാവത്തിൽ തന്നെ അവസാന ശത്രുവായി വരും, അതും നശിക്കും. അപ്പോ ഭൂതകാലത്തിന്റെ നാശം, ഭൂതകാലത്തിന്റെ വിസ്മൃതിയല്ല, ആ പരമമായ നാശത്തിൽ തനും സ്വാം ആത്മാവിവരണത്തെ എന്നാണ്, ആ ഈശ്വര സ്വരൂപം വെളിപ്പെടുന്നു എന്നാണ് ഇവിടെ യമദേവൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാ ശ്രമങ്ങളും അവസാനിക്കുന്നിടത്താണ്, എല്ലാ സാധനകളും അവസാനിക്കുന്നിടത്താണ് ഫലം ഉണ്ടാകുന്നത് എന്ന് ആചാര്യന്മാര് നമ്മൾ ഉപദേശിക്കുന്നത് ഈ മന്ത്രത്തിന്റെ താല്പര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ ശ്രദ്ധ അത് പടിപടിയായി ശ്രദ്ധ പരിണമിച്ച് ഈ അവസാന ഘട്ടത്തിൽ വരെ ആ ശ്രദ്ധ നിലനിൽക്കണം. ഒരു സമയത്തും അവന് വ്യതിചലനം ഉണ്ടാകാൻ പാടില്ല, ഏത് സമയവും അവന് മാർഗഭ്രംശം സംഭവിക്കാം, അവസാന നിമിഷം വരെ ഏത് നിമിഷവും. കാരണം ഈശ്വരന്റെ ശക്തി അത്ര വലുതാണ്, മായാശക്തി. ഗുരുവന് ഒരു സാധകന് ആ പരമപദത്തിന് തൊട്ടു മുമ്പ് വരെ വഴിതിരിച്ചാണ്. അതാണ് ഇത്രയും പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നത്, നാ വിരുദ്ധോ ദുശ്ചരിത, നാ ശാന്തോ നാ സമാഹിത എന്ന് വീണ്ടും പറയുന്നു. എനിക്ക് സ്വാഭാവികമായിട്ട് ആർക്കും ചിന്തിക്കാം, എനിക്ക് ഇത്ര വർഷത്തെ ആധ്യാത്മിക ജീവിതത്തിലെ സർവീസ് ഉണ്ട്, ഇനിയൊന്നും പേടിക്കാനില്ല എന്നൊന്നും ആർക്കും കരുതാൻ ഒരിക്കലും നിവൃത്തിയില്ല. ഇതിന് വലിയ ആള് ചെറിയ ആളൊന്നുമില്ല, സീനിയോറിറ്റി ഒന്നും ഇതിന്റെ ഒരു പ്രശ്നമേ അല്ല. സീനിയോറിറ്റിക്ക് ആശ്രമത്തിൽ ഗുണപ്പെടും, ആത്മീയ ജീവിതത്തിൽ അതൊന്നും ഗുണപ്പെടുത്തില്ല. കാരണം അവിടെ ഏത് നിമിഷവും ഒരു അധപ്പതിക്കാം, അങ്ങനെ അറ്റ എത്തുന്നതിന് തൊട്ടു മുമ്പിൽ വരും. അങ്ങനെ അധപ്പതിക്കുമ്പോ മനുഷ്യനൊരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും വാസനാപ്രേരിതമായി എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാലും അത് തന്റെ മഹത്വമായിട്ട് പരിഗണിച്ച് കളയും സ്വയം തന്നെ, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ ഇതൊക്കെ തന്റെ മഹത്വത്തിന്റെ ഭാഗമാണെന്ന് കരുതാം. തുടക്കക്കാർക്ക് ഒക്കെ ശ്രദ്ധിക്കണം, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഇതിന് തുടക്കം കൊടുക്കുമൊന്നുമില്ല, വീഴ്ച പറ്റിയാൽ ആർക്കായാലും അത് വീഴ്ച തന്നെ. ഏതവസ്ഥയിലായാലും ഒരാൾ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആ കുഴിയിൽ നിന്ന് മേലോട്ട് കയറി വന്നേ സമനിരപ്പിൽ എത്തത്തുള്ളൂ. പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഒരു ഏണിയുടെ ഒന്നാമത്തെ പടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ മുറിവധികം പറ്റത്തില്ല, മേലറ്റത്തെ പടിയിൽ നിന്ന് വീഴണമെങ്കിൽ മുറിവ് കൂടുതലായിരിക്കും, അതാണ് വ്യത്യാസം. അതുകൊണ്ട് മുന്നോട്ട് പോയി വീഴുന്നതാണ് കൂടുതൽ അപകടകരം. അതുകൊണ്ട് ഇത്രയൊക്കെ ഉപദേശിച്ച് ആ സാക്ഷാത്കാരത്തെ കുറിച്ച് വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നെ യമദേവൻ പറയുകയാണ് വീണ്ടും, എന്തിനാ ഇത് പറയുന്നത് നമുക്ക് തോന്നുന്നു, നാ വിചരിതോ ദുശ്ചരിത, ദുശ്ചരിതത്തിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അതിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് പിന്മാറാതിരുന്നാൽ അവന് രക്ഷയില്ല, അതിനെ പിന്നെ മഹത്വമായി കാണരുത്. ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആത്മീയ വൈശിഷ്ട്യമാണ് എന്നൊന്നും അതിനെപ്പിന്നെ ന്യായീകരിക്കാൻ ആരും ശ്രമിക്കേണ്ട. അതുകൊണ്ടൊന്നും രക്ഷയില്ല. ഈശ്വരന്റെ മുമ്പിൽ ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. മിഥ്യാചാര ഉച്ചതി, ശക്തമായ ഭാഷയാണ് ഭഗവാൻ തന്നെ പറയുന്നത്. തന്റെ അടുത്തിരിക്കുന്നവനെ ഒളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ തന്റെ മനസാക്ഷിയെ ഒളിച്ചിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഈശ്വരൻ ഉള്ളിലിരിക്കുന്നു എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം അവിടെ പറയത്തില്ല, ചിത്രഗുപ്തം കണക്കെഴുതി വയ്ക്കുന്നുണ്ട്, അവരുടെ മനസാക്ഷിയിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ യമദേവൻ പ്രത്യേകം പറയുകയാണ്, ഏതെങ്കിലും തരത്തിൽ ദുരാചാരം ഒരുവന് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് ഈശ്വരബോധം ഉണ്ടാകത്തില്ല. ധർമ്മവും നീതിയും എല്ലാം ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളതാണ്, ശാസ്ത്രങ്ങൾ നിർണയിച്ചിട്ടുള്ളതാണ്. നമ്മൾ പുതിയ ധർമ്മവും നീതിയൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ പിന്തുടർന്ന് തന്നെ പോകണം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അതിനെ പിന്തുടർന്ന് തന്നെ പോകണം. ഏതെങ്കിലും വശത്തിൽ ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ആകാം, കുഴപ്പമില്ല, ഇപ്പോ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. പത്മപത്രം യുവാംബസ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗിരി തന്നെ വെള്ളത്തിൽ കിടക്കുന്ന താമരയാണ്, അതിന് വെള്ളം പറ്റത്തില്ല, അതുപോലെയാണ് എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്നൊരിക്കലും ഒരു സാധകൻ അങ്ങനെ ഒരിക്കലും കരുതാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ അത് വീണ് തന്നെയാണ്, മുറിവ് പറ്റും, പിന്നെ കയറി വരാൻ താമസം ഉണ്ടാവും, മുന്നോട്ട് പോകാൻ താമസിക്കും. അതുകൊണ്ട് ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. ചോദിച്ചു വീണ് പോയാലോ? കാരണം പറഞ്ഞല്ലോ, ഈ വാസനകൾ വളരെ പ്രബലമാണ്, അത് ഏത് സമയം വീഴ്ത്തികളെ, ഏത് സമയം ഒരുവനെ അത് പതിപ്പിക്കും. വീണ് കഴിഞ്ഞാൽ പിന്നെ കരകയറാൻ ശ്രമിക്കുക, അതിന് വേറെ വഴിയൊന്നുമില്ല. വീഴ്ചയിൽ നിന്ന് കരകയറി വീഴാതെ മുന്നോട്ട് പോകാൻ ഒരാൾ ശ്രമിക്കുക, അത്രയുള്ളൂ. വീഴാതിരിക്കാൻ സൂക്ഷിക്കുക, ഏത് സമയവും വീഴാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള ബോധം, ജാഗ്രത എന്ന് ശ്രുതി പറയുന്നത് അതിനെയാണ്. ആ ബോധം നിലനിർത്തി ഒരാൾ മുന്നോട്ട് പോവുക, വീഴാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഉപദേശത്തിന്റെ സാരം. അങ്ങനെ വീണു കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്? അസമാഹിത, അശാന്ത മനസ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു വീഴ്ച തന്റെ കയ്യിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ ആ വീഴ്ച നമുക്ക് മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കാം, പക്ഷെ തന്റെ ഉള്ള് അശാന്തമായി പോകും. അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പുറമേ ഒന്നും സംഭവിച്ചില്ല എന്ന് ഭാവിക്കാൻ കഴിഞ്ഞാൽ ഉള്ളിൽ അത് ഭാവിക്കാൻ പറ്റത്തില്ല. ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും, ആ കുറ്റബോധം അവനെ അസ്വസ്ഥനാകും. അതാണ് ഇവിടെ പറയുന്നത് അശാന്ത മനസ്സൻ എന്ന് പറയുന്നത്. വീഴ്ചയുടെ ഫലമാണ് അശാന്തനായി തന്നെ ഇരിക്കും. ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ സ്മരണ എളുപ്പം അയാളെ വിട്ടുപോകത്തില്ല, അയാളെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് കരകയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ സംഭവിക്കരുതെന്ന് പറയുന്നത്. സാമാന്യ മനസാക്ഷിയുള്ള ഒരാളാണ് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ കുറ്റബോധം എന്ന് പറയുന്ന അസ്വസ്ഥത ഉണ്ടാകും. അപ്പൊ ആ കുറ്റബോധത്തിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു വഴിയും പ്രായശ്ചിത്തങ്ങൾ കുറേയൊക്കെ സഹായിക്കും. എന്നാലും അതിന്റെ സ്മരണ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും, അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അശാന്ത മനസ്സനാകരുത്, ദുരാചാരത്തിനൊരിക്കലും വഴിപ്പെടരുത്. പ്രജ്ഞാനേനൈവ ഏനം ആത്മീയ, അങ്ങനെ വിശുദ്ധമായ ജ്ഞാനം സമ്പാദിക്കണം. കളങ്കമാകുന്ന ഒരിക്കലും ജ്ഞാനമാകത്തില്ല, ദുരാചാരത്തിനൊന്നും ഒരിക്കലും ജ്ഞാനം ഉണ്ടാകത്തില്ല. പ്രജ്ഞാനത്തെ സമ്പാദിക്കുക, അങ്ങനെ ഏനം ആത്മീയ, ഈ പരമാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിലെ എല്ലാ മഹത്വത്തിനുപരിയാണ് ഈശ്വരന്റെ മഹത്വം എന്നാണ് എസ് എ ബ്രഹ്മചക്ഷത്രം ചാരെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികൾക്കും, പ്രാപഞ്ചികമായ എല്ലാ ശക്തികൾക്കും ഉപരിയാണ് ഈശ്വരൻ. യമദേവൻ പോലും ഈശ്വര കൽപ്പനയ്ക്ക് അധീനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വല്ലി അവസാനിപ്പിക്കുന്നത്. ജീവൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. സമയം കളയരുത്, മെനക്കെടുത്തരുത്, സമയം കുറവാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതായത് ഈ രണ്ടാം വലി നമ്മൾ ഒരിക്കൽ വിശദമായി ചർച്ച ചെയ്താണ് ഞാൻ ചുരുക്കി, കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാണ്. കേട്ട വഴിക്ക് ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, സംശയങ്ങളൊന്നുമില്ല. ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ സംശയങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. അപ്പൊ സംശയം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിക്കാൻ പാടില്ലെന്നാണ്. ഉപദേശിച്ചു കഴിഞ്ഞാൽ വീണ്ടും മനസ്സിൽ വിക്ഷേപങ്ങളുണ്ടാകും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ സംശയം തീർന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കട്ടെ.